സഹനത്തിന്റെ ജോളിയിൽ കർത്താവിനെ സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ, വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യം നിത്യാനന്ദോ അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹത്തേനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ക്ഷീരത്തം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലെല്ലാ കർത്തകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവന്റെ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥനകർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിനെ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യനെ ഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിൽ ചാടും, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും, പാപി പാപം കുന്നുകൂട്ടും, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. അവനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകനെ ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശവിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത്. എന്തെന്നാൽ മനം നൊന്ത് ശവിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടെ സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിന്റെ തന്നെ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യും. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവനെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളോട് നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാകും. അവനിൽ വിശ്വാസമറിക്കുന്നവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനെ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും ബാധിക്കരുത്. സ്വന്തം അജ്ഞതയെ കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിഡ്ഢിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും അരുത്. മരിക്കേണ്ടി വന്നാലും സത്യം പിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കുകയും അരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുവാൻ പിൻവലിക്കുകയോ അരുത്. ദൈവമേ സ്വനക്ക് യോഗ്യമാന്നു ബാരക്കുമോ.
പരിശുദ്ധ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ വലുതരുന്നാവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസോസ്വബ്രാഹ്മത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഴ്ച നടത്തിവരുന്ന അനുസരിച്ചതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ പാഠപ്പെട്ട ദൈവത്തെയും വളരെ സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്ന അതിയെ ഇടവപുത്രപ്പോയി എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കൽക്കട്ട ഭദ്രാസനത്തിന്റെ പത്രക്കൂലത്തിലായിരിക്കുന്ന അപ്പിയുന്ന ഡോക്ടർ യൂജിയസ് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അമേരിക്കയിൽ സന്ദർശിച്ചിരുന്നു. പ്രത്യേകിച്ച് രാവുപള്ളിയുടെ കൂടാശുമായി ബന്ധപ്പെട്ടാണ് അപ്പി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. ഈ ആവശ്യം പറഞ്ഞപ്പോൾ ഒരു മടി കൂടാതെ തിരുവനന്തപുരം സമ്മതിക്കുകയും ഇതിനെ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പും അഭിനന്ദന യൂലിയസ് തിരുവനന്തപുരത്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ ഉള്ള സ്നേഹത്തോടുകൂടി തിരുമേനിയെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാ ആഴ്ചയിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ഇതിനുവേണ്ടി എല്ലാ സഹായം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. ഇപ്പോഴെ അരമനയില് സന്തോഷത്തിന് നേർന്നിട്ടില് വേറെ ഒരു ഗാനം ആലപിക്കുന്നു. അതിന് നേതൃത്വം ഇടവമൃത്തപ്പുറത്തിന് നടത്തുകൊണ്ട്
പാഠപുസ്തകത്തിലെ 134-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തു. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി കൂട്ടായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. 134-ാമത്തെ ഗീതം, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തു. നല്ലവനെ നൽവഴി കാട്ടി എന്നെ
വഴി നടത്തു.
നല്ലവനെ നൽവഴി കാട്ടി എന്നെ
വഴി നടത്തു.
Thank you.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവർ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണ്ണല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. അവിളായ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുണ്ടാപ്പം ഞങ്ങൾക്ക് തരേണ്ടേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനി ആ ദിവസം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം മൗത്തും ഇനിയേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ഉള്ളണമേ. ആമീൻ. ബാർക്കിമോർ, സകല ഭാഗ്യങ്ങളിൽ നിന്നും ഉന്നതമായ ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ആ ഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളോട് നീ അറിയിച്ചിട്ടുള്ള ശരണത്തെ അന്വേഷിച്ച് വലയുന്ന ഞങ്ങളുടെ ആത്മാവിനെ നീ ശരണം തരണമേ. എന്തെന്നാൽ ഞങ്ങൾ വെടിപ്പില്ലാത്തവരും അയോഗ്യന്മാരുമാകുന്നു. നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിട്ടുള്ള വെള്ളം ഞങ്ങളുടെ കറകളുടെ ബഹുത്വത്തെ കഴുകി ധവളീകരിക്കണമേ. ഞങ്ങളുടെ നീതീകരണത്തിനായി ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള വിലയായി തീരുകയും ചെയ്യണമേ. കർത്താവേ, പഠിത്തമില്ലാത്തവരും ഭോഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജീവിപ്പാൻ കഴിയാത്ത വണ്ണം ജ്ഞാനികളും സമർത്ഥരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോമ്പാലും പ്രാർത്ഥനകളാലും സൽപ്രവൃത്തികളാലും നിന്നോട് ചേർന്ന്
നിനക്ക് ഇഷ്ടമുള്ളവരായിരിക്കാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിക്കാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ, നിന്നോടുള്ള സ്നേഹത്താൽ മാർ പത്രോസ്ലിഹ തലകീഴായുള്ള മരണത്തിനും മാർ പൗലോസ്ലിഹ വാളിന്റെ മൂർച്ചയ്ക്കും നിന്റെ തിരുനാമത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ച കൊടുത്തതുപോലെ ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് നിന്റെ തിരുനാമത്തിനു വേണ്ടി കഷ്ടതകളും ഞെരുക്കങ്ങളും സഹിപ്പാനും യാതൊരുവിധ ഉപദ്രവങ്ങളോ മരണമോ നിന്നിൽ നിന്നോ ഞങ്ങളെ വേർപ്പെടുത്താതിരിപ്പാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ബാറക്കുമോ.
ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അഭിയുന്നനായ ഗിയോർഗീസ് മാർ യൂലിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, പരിശുദ്ധമായ ശ്ലീഹ നോമ്പിലൂടെ സഭ കടന്നു പോകുന്ന സന്ദർഭമാണിത്. കഴിഞ്ഞ ആഴ്ചയിൽ ശ്ലീഹ നോമ്പിനെ പറ്റിയും ശ്ലീഹ നോമ്പിന്റെ പ്രാധാന്യത്തെ പറ്റിയും അല്പമായിട്ട് സൂചിപ്പിച്ചിരുന്നുവല്ലോ. 12 അപ്പോസ്തോലന്മാരുടെയും പൗലോസ്ലിഹായും ചേർത്ത് 13 അപ്പോസ്തോലന്മാരുടെ നാമത്തിൽ 13 ദിവസം സഭ പ്രത്യേകമായിട്ട് വേർതിരിക്കുകയും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആ വിശുദ്ധ പിതാക്കന്മാരുടെ പാത പിന്തുടരുവാൻ തക്കവണ്ണം വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതിനായിട്ടാണ് സത്യത്തിൽ ഈ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അവരുടെ മധ്യസ്ഥത നാം തേടുകയും അവരുടെ പാത പിൻപറ്റി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. സത്യത്തിൽ ഈ ഓരോ ദിവസവും ഓരോ അപ്പോസ്തോലന്മാരെ പറ്റി ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർ നൽകിയിട്ടുള്ള മാതൃകകൾ, അവരുടെ ജീവിത ശൈലികൾ, അവരുടെ ജീവിതം, യേശു ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ബന്ധം, ഇതെല്ലാം നാം ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഈ നോമ്പിലൂടെ കടന്നു പോവുകയും വലിയ പെരുന്നാൾ നാം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ലോകം വ്യത്യസ്തങ്ങളായ വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണിത്. ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ടിവിയുടെ മുമ്പിലാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ടീമും രാജ്യവുമൊക്കെ ഉണ്ട്. അവരൊക്കെ ജയിക്കണം എന്ന താല്പര്യമുണ്ട്. എയർപോർട്ടിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെ വച്ചിരിക്കുന്ന ടിവിയുടെ മുമ്പിൽ വന്ന് ആളുകൾ തടിച്ചുകൂടി ആരവങ്ങളും ബഹളങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഈ ഫുട്ബോളിൽ. ലോക ശ്രദ്ധ മുഴുവൻ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, അവർക്കൊക്കെ ഫുട്ബോളിനെ പറ്റി പലതും പറയാനുണ്ട്. അത് മാത്രമാണ് മനുഷ്യരുടെ മുഴുവൻ ചിന്തയും എന്നിപ്പോ ചിലപ്പോൾ തോന്നിപ്പോകും. എന്നാൽ നാം ഈ ജീവിക്കുന്ന ലോകത്ത് അതിനേക്കാൾ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട, ശ്രദ്ധിക്കേണ്ടതായ പല സംഭവങ്ങൾ നടക്കുന്നു. ഇറാഖിൽ അവിടുത്തെ മനുഷ്യരുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല. ഇന്നത്തെ ന്യൂസ് 40 ഇന്ത്യക്കാർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇന്ത്യക്കാർ 40 കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു ഇരിക്കുന്നു. അവരെ പറ്റി വിവരമില്ല. അവിടെ ഹോസ്പിറ്റലിലായിരിക്കുന്ന നമ്മുടെ നഴ്സുമാർ പുറത്തിറങ്ങാൻ സാധിക്കാതെ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു. ഇതൊക്കെ ലോകശ്രദ്ധ മനുഷ്യ മനസ്സ് ഇവിടെയൊക്കെ ഈ ഫുട്ബോളിനേക്കാൾ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമായിട്ട് ഒരു തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മളതൊക്കെ അറിയുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ക്രൈസ്തവ സമൂഹം, ഇറാഖിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളും ഭവനങ്ങളിലും ഒക്കെ ഉപേക്ഷിച്ച് അയൽ രാജ്യങ്ങളിലേക്കും ഒക്കെ ഓടിപ്പോകുന്ന സ്ഥിതി ഇപ്പൊ നടക്കുന്ന സംഗതിയാണ്. അപ്പോ മനുഷ്യൻ ഇന്ന്, അതായത് ഞാൻ ആദ്യം പറഞ്ഞു, വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ മനുഷ്യനെ മതിക്കുക, ഇവിടെയും അമേരിക്കയിൽ നെബ്രാസ്കയിൽ ഇപ്പൊ അമേരിക്കയിൽ ഈ കുഞ്ഞുങ്ങൾ കൂടുതലും ടിൻസ് ആണെന്ന് ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അല്ലേ, ടിൻസ് ഒരുപാട് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ കൊടുങ്കാറ്റ് പോലും ടിൻസാ. നെബ്രാസ്കയിൽ ഇപ്പൊ അടിച്ചിരിക്കുന്ന കൊടുങ്കാറ്റ് ടിൻ ടൊർണാഡോ എന്നാ പറഞ്ഞത്, രണ്ട് ടൊർണാഡോ വന്നിട്ട് വരുന്നു. അങ്ങനെ അങ്ങനെ മനുഷ്യൻ ഭീതിയിലായിരിക്കും. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള മനുഷ്യർ ഭീതിയിലായിരിക്കുന്ന അതിന്റെ ഇടയിൽ ഈ സെലിബ്രേഷൻ, ഫുട്ബോളിന്റെ സെലിബ്രേഷനും മനുഷ്യൻ സെലിബ്രേഷൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വികാരങ്ങളിലൂടെ ഒരു ഒരു ജീവിതമാണ് ഇന്ന് ലോകത്ത് മനുഷ്യന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സംഗതി. ഇവിടെയൊക്കെ ദൈവത്തിന്റെ നിശ്ചയങ്ങൾ എന്താണെന്നും ദൈവ തീരുമാനങ്ങൾ എന്താണെന്നും ദൈവ പദ്ധതി എന്താണെന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ മനുഷ്യൻ കുഴയുകയും ചെയ്യും. നമുക്കിന്ന് ഈ സമൂഹത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇറാഖിനെയും അമേരിക്കയെയും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മനുഷ്യരെയും ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരികളെയും എല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവ പദ്ധതി എന്താണെന്ന് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു 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 ലോകത്ത് നാം ജീവിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ബുദ്ധിയും ജ്ഞാനവും സമാധാനവും ഒക്കെ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ കേട്ട വാർത്ത, നമ്മുടെ മഹാരാഷ്ട്ര ഗവർണറായിരുന്ന പി സി അലക്സാണ്ടറുടെ ഭാര്യ അക്കമ്മ അലക്സാണ്ടർ 91 വയസ്സ് ഡൽഹിയിൽ വെച്ച് നിര്യാതയായിട്ടുള്ള ഒരു വാർത്തയും കേട്ടു. എല്ലാം കൂടെ എല്ലാവരും ഒന്നിച്ചുകൂടിയ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായിട്ടത് ഒന്ന് ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥനയിൽ ഓർക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കർത്താവിൽ വിശ്വാസികളെ, ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് അഭ്യുന്നനായ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയ. തിരുമേനി അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അഹമ്മദാബാദ് ഭദ്രാസനം രൂപീകൃതമായതിനു ശേഷം അതിന്റെ പ്രഥമ മെത്രാപ്പൊലിത്തയായിട്ട് നിയമിതനാകുകയും അവിടെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഭദ്രാസനത്തിന് നേതൃത്വം കൊടുത്ത് അതിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അച്ഛനായിരിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ പരിചയമാണ്. അമേരിക്കയിൽ ഷിക്കാഗോ ഓക്ക് പാർക്ക് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട എം കെ തോമസ് അച്ഛനോടൊപ്പം അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇടവുകളിലുമൊക്കെ സന്ദർശിക്കുകയും എല്ലാവർക്കും പരിചയമായിരിക്കുന്ന ഒരു പിതാവാണ് അഭിനന്ദനായ യൂലിയോസ് തിരുമേനി. ഇപ്പോൾ അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ, കഴിഞ്ഞ ഒരു സന്ദർഭത്തിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഭിനന്ദനായ യൂലിയോസ് തിരുമേനി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുകയും ധ്യാനം നയിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അഭിനന്ദനായ യൂലിയോസ് തിരുമേനിയെ ഈ ഭദ്രാസനത്തിന്റെ പേരിലും പ്രത്യേകമായിട്ട് ഈ വെനസ്ഡേ പ്രയർ ഫെലോഷിപ്പിന്റെ പേരിലും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭിനയ യൂലിയോസ് തിരുമേനി ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതത്തിലെ 111-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. 111 വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. എല്ലാവർക്കും അറിയാവുന്നതായ കഴിയൊരു ഗീതമാണ്. നമുക്ക് ചേർന്ന ദൈവസന്നിധിയിൽ സ്തുതി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ താഴ്ചയിലും വീഴ്ചയിലും ഒക്കെ മാറ്റമില്ലാത്ത ദൈവമായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുകയും നടത്തുകയും താങ്ങുകയും ചെയ്യുന്ന ദൈവത്തിന് 1000 സ്തുതി അർപ്പിക്കുന്നതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം.
വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്തൈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ ഓർത്തൈശനെ. വന്നിച്ചിടാനെനിക്കെന്റെ നാവ് പോയേ. എന്നിട്ട് ചെയ്ത ആയിരം
അമേരിക്ക സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും മുടന്താതെ നടന്നു വരുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുവാൻ വീണ്ടും ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പതിവ് തിരുമനസ് കൊണ്ട് ഏറിയ നല്ല വാക്കുകളിലൂടെ നൽകിയതിനായി നമ്മൾ പരിചയപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. തിരുമനസ് കൊണ്ട് ഓർപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ ഒരു തവണയല്ല, മൂന്ന് തവണയെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി, അല്ലെങ്കിൽ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം രണ്ടോ മൂന്നോ തവണയെങ്കിലും ജ്ഞാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ആമുഖമായിട്ട് ഈ വാക്കുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാക്യം ഇന്ന് വായിക്കുവാനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ ഏതാനും വാക്യങ്ങളാണ്. 3-ാം അധ്യായം നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപാകെ ഭിക്ഷയാചിച്ച് കഴിയുന്ന ഒരു മുടന്തൻ. പത്രോസിനെയും യോഹന്നാനെയും അവർ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് കണ്ടിട്ട് അവരോട് ഭിക്ഷ ചോദിക്കുന്നു. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ നോക്കി. അത് കഴിഞ്ഞ് പത്രോസ് അവർ പറയുന്ന ഒരു വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യം ആർക്കെങ്കിലും ഉറക്കെ വായിക്കാമെങ്കിൽ നല്ലതായിരിക്കും. ഹലോ.
അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു.
വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ പെന്തക്കോസ്തി തിരുനാളിന് ശേഷമുള്ള കാലഘട്ടം പരിശുദ്ധാത്മാവിൽ സഭ വളരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. സഭയുടെ ചരിത്രത്തിൽ, അതിന്റെ ആരാധന ക്രമീകരണത്തിൽ 5-ാമത്തെ വർഷം തോറുമുള്ള ക്രമീകരണത്തിലെ 5-ാമത്തെ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ദിവസത്തിന് 7 യാമങ്ങളും ആഴ്ചയിൽ 7 ദിവസങ്ങളും ഉള്ളതുപോലെ തന്നെ ആരാധനാ വർഷത്തെ 7 കാലഘട്ടങ്ങളായി തിരിക്കുന്ന ഒരു ധ്യാന പദ്ധതി നമുക്കുണ്ട്. ആ ധ്യാന പദ്ധതിയിലെ 5-ാമത്തെ കാലഘട്ടം, നമ്മുടെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടി പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ, 1-ാമത്തെ കാലഘട്ടം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ക്രിസ്തുവിന്റെ ജനനം വരെയുള്ള കാലമാണ്, അഥവാ കൂതശിത്വം മുതൽ ക്രിസ്തുമസ് വരെയുള്ള കാലങ്ങളെ നാം അത് ഓർക്കുന്നു. 2-ാമത്തെ കാലഘട്ടം ക്രിസ്തുവിനോടൊപ്പം ജനിച്ച് ക്രിസ്തുവിനോടൊപ്പം പരശുശുശ്രൂഷയിലേക്ക് വളരുന്ന കാലഘട്ടം. ഏകദേശം കർത്താവിന്റെ ജീവിതത്തിലെ 30 വർഷങ്ങൾ, അത് ജന്മപ്പെരുന്നാൾ മുതൽ December 25 മുതൽ വലിയ നോമ്പ് ആരംഭം വരെയുള്ള കാലഘട്ടത്തിൽ നാം എല്ലാ വർഷവും അത് അനുസരിക്കുന്നു. 3-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ നോമ്പിന്റെ കാലഘട്ടമാണ്, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലമാണ്. ഏകദേശം 3.5 വർഷത്തോളം നിന്നതായ ആ ഒരു കാലഘട്ടത്തെ നാം പ്രത്യേകമായി ധ്യാനിക്കുന്നു. ആ സമയത്തുള്ള ഞായറാഴ്ചകളിലെല്ലാം, അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നാം കർത്താവ് ലോകത്തിന് ചെയ്ത പരസ്യ ശുശ്രൂഷ, അത്ഭുത പ്രവൃത്തികൾ, ഇതെല്ലാം വായിക്കുന്ന ഒരു കാലഘട്ടമാണ്, ധ്യാനിക്കുന്ന കാലഘട്ടമാണ്. 4-ാമത്തെ കാലം നാം ഇപ്പോൾ പിന്നിട്ടൊരു കാലം, അത് കർത്താവിന്റെ ഉയർപ്പ് പെരുന്നാൾ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള കാലഘട്ടമാണ്. ക്രിസ്തു നമ്മോടൊപ്പം ഈ ലോകത്ത് വസിച്ച്, നമ്മെ അനുഗ്രഹിച്ച, സമാധാനം നൽകിയ, ധൈര്യപ്പെടുത്തിയ, നമുക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പൗരോഗിത്യം ശിഷ്യന്മാർക്ക് നൽകി, ഈ കാര്യങ്ങളെല്ലാം ചെയ്തതായ ആ ഒരു കാലഘട്ടം. അതിൽ തുടർന്നാണ് ആ കാലഘട്ടത്തിന്റെ അവസാന മാസമാണ് കാത്തിരിപ്പെന്ന് പറയുന്നത്. തുടർന്ന് പെന്തക്കോസ്ത്, ഇനി 5-ാമത്തെ കാലഘട്ടമാണ്. ഈ 5-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ഞായറാഴ്ച മുതൽ കൂടാരപ്പെരുന്നാൾ വരെയുള്ളതാണ്. ഇതിനെ തിരിച്ച് നാം മനസ്സിലാക്കുന്നത് പെന്തക്കോസ്ത്, ആദ്യ പെന്തക്കോസ്ത്, 2-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യ പെന്തക്കോസ്ത് മുതൽ സഭയുടെ വളർച്ച. ശിഷ്യന്മാർ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നു. അവിടെയെല്ലാം പരിശുദ്ധ മത്തായിസ്ലീഹ 25-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുള്ള പോലെ ലോകമൊക്കെയും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം നൽകുകയും എന്റെ സാക്ഷികളാകും. അപ്പോൾ സഭയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഈ കാലത്ത് ഉദ്ദേശിക്കുന്നത്. അതേ തുടർന്ന് ബീഹാറിലേക്ക് ഒന്നുകൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓഗസ്റ്റ് 6 മുതൽ September 14 വരെയുള്ള കാലം എന്ന് പറയുന്നതിനെ മഹത്വീകരണ കാലം എന്ന് പറയും. കൂടാറ് 24 മുതൽ September 14 വരെയുള്ള കാലം, അതായത് കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിച്ച, കർത്താവിന് വേണ്ടി പീഡനം സഹിച്ച, മരിച്ച ആളുകൾക്കെല്ലാം മഹത്വത്തിന്റെ കിരീടം, മുടികൾ മുടഞ്ഞ് അവ നിരനിരയായി വെച്ചിട്ടുണ്ട്. അത് അർഹതയുള്ളവർക്ക് ലഭിക്കും എന്ന് പ്രത്യേകം പഠിപ്പിക്കുന്ന മഹത്വീകരണ കാലമാണ് കൂടാരപ്പെരുന്നാൾ. മഹത്വീകരണത്തിന്റെ പൂർത്തീകരണമാണ് ശ്രീബായുടെ മഹത്വകരമായ കണ്ടെടുപ്പ്, ശ്രീബായു എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ളത് September 14 വരെ. തുടർന്നുള്ളത് അവസാനത്തെ കാലം, അതിനെ യുഗാന്ത്യ കാലം എന്ന് നമ്മൾ വിളിക്കും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സർവ്വലോകവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന വിശ്വാസ സ്മാരത്തിന്റെ അവസാന വാക്യത്തിൽ നാം ചൊല്ലുന്നത് പോലെ, മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്ന ആ കാലഘട്ടം. ഇത് ഇങ്ങനെയാണ് 7 കാലങ്ങളായിട്ട് നാം തിരിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനിക്കുവാനുള്ള ഒരു ധ്യാന പദ്ധതി. യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിന്റെയും ചിന്ത പദ്ധതി ഇതുതന്നെയാണ് നമുക്കറിയാം. ഉൽപ്പത്തി ആദ്യം കർത്താവ് സൃഷ്ടിച്ചു എന്ന് തുടങ്ങിയിട്ട് യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പറഞ്ഞ് ആ ഓരോ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം പരിശുദ്ധ മത്തായിസ്ലീഹാ മുതൽ നമ്മെ കാണിച്ചു തരുന്നു. ആ ക്രിസ്തു സംഭവം, ക്രിസ്തുവിലുള്ള രക്ഷ, തുടർന്ന് ആ ക്രിസ്തുവിലുള്ള രക്ഷയെ പ്രഘോഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഒടുവിൽ വെളിപാട് പുസ്തകത്തിൽ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനം സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. ആമേൻ, കർത്താവെ വേഗം വരണമേ, മറ അത്ത. ഇപ്പോൾ വേദപുസ്തകത്തിന്റെ ചിന്താപതി. ഇനി ഇത് തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം കാണുന്നത്. സുയോഗോ മുതൽ നോക്കിയാൽ 7 കാലങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കുണ്ട്. ആ കാലഘട്ടങ്ങളിലും ഇതേ ജ്ഞാന പദ്ധതി തന്നെയാണ്. പ്രപഞ്ച ആരംഭം മുതൽ ക്രിസ്തു ജനനം, കുർബാന തുടങ്ങുമ്പോൾ ക്രിസ്തു ജനനത്തിലാണ് നാം എത്തുന്നത്. അവിടുന്ന് ക്രിസ്തുവിനോടൊപ്പം വളർന്ന് ക്രിസ്തുവിനെ ആസ്വദിച്ച് ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർത്തിലും നമുക്കെടുത്ത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്ത് വാങ്ങിപ്പോയവരെ ഓർക്കുന്നതായ ഒരു ചിന്താപദ്ധതി. ഇത് തന്നെയാണ് വിശ്വാസ പ്രമാണത്തിൽ നാം കാണുന്നത്. വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് സകലത്തിൽ സൃഷ്ടിച്ച സത്യ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ആരംഭിച്ചിട്ട് ക്രിസ്തുവിലേക്ക് വന്ന് ക്രിസ്തുവിലൂടെ വളർന്നു പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കി, സഭയെ മനസ്സിലാക്കി, സഭയുടെ കൂതാശകളിൽ വ്യാഖ്യാനിച്ച് ഒടുവിൽ നാം പറയുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ചുപോയ എന്ന ഉയർത്തിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്നു. ഇതിന്റെ മധ്യത്തിലാണ് ഈ അഞ്ചാമത്തെ കാലഘട്ടം. അഞ്ചാമത്തെ കാലഘട്ടത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്കറിയാം പെന്തിക്കോസ്റ്റ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ രണ്ടാമത്തെ ആഴ്ചയിലാണ് നാം. പെന്തിക്കോസ്റ്റ് കഴിഞ്ഞുള്ള ഉടനെയുള്ള ആഴ്ചയ്ക്ക് സഭയുടെ ചരിത്രം പറയുന്നത് പെന്തിക്കോസ്റ്റ് ഞായറാഴ്ച 3000 പേർ അന്ന് മാനസാന്തരപ്പെട്ടു, ഭാഷകൾ ഒന്നിച്ചു, ബാബേലിൽ അത് ബാബേലിൽ ഭാഷകൾ ചിദ്രിച്ചുവെങ്കിൽ പെന്തിക്കോസ്റ്റ് പരിശുദ്ധാത്മാവിനാൽ ഭാഷകൾ ഒന്നിച്ചു. കർത്താവെ നിങ്ങളോട് കരുണ തോന്നണമെന്ന് പറഞ്ഞുകൊണ്ട് നാം മുട്ടുമുട്ടുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവയെ അതിൽ എഴുന്നേൽപ്പിച്ചു ഉയർത്തി നിർത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ സുറിയാന സഭയുടെ ചരിത്ര വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന പിതാക്കന്മാർ പറയുകയാണ്, പടിപടിയായി ആദ്യം പെന്തിക്കോസ്റ്റ് കഴിഞ്ഞ തിങ്കളാഴ്ച മാതാവിനെ ശിഷ്യന്മാർ എല്ലാവരും ചേർന്ന് മഹാമുദീസ നൽകുന്നു. ആ ബുധനാഴ്ചയിൽ, അതായത് കഴിഞ്ഞ ബുധനാഴ്ച, ആ ബുധനാഴ്ചയിൽ മർക്കോസിന്റെ മാളിക, ആദ്യം വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായ മർക്കോസിന്റെ മാളിക, കർത്താവിന്റെ സഹോദരനും സ്ലീഹായും സഹതായുമായ യാക്കോബ് കൂടാശ ചെയ്ത് ദേവാലയത്തിന്റേതായ പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ബലിപീഠം ഉണ്ടാക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. തുടർന്ന് ദേവാലയത്തിൻ്റെതായ ഒരു സഭയുടേതായ എല്ലാ ചിന്തകളും നൽകുകയാണ്. അവിടെയാണ് ഇനിയും സഭയ്ക്ക് എന്താണ് വേണ്ടത്, സഭയ്ക്ക് വേറെ കെട്ടിടങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ പ്രാർത്ഥിക്കുന്ന സംവിധാനമോ മാത്രം പോലെ കരിസ്മ, സെൻഡ് ഓഫ്, മറ്റുള്ളവരിലേക്ക് അയക്കപ്പെടുന്നതായ പ്രക്രിയ. അപ്പോൾ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം അതാണല്ലോ, സെൻറ് ബൈ ക്രൈസ്റ്റ് ഫോർ അതേഴ്സ്. അപ്പോൾ ആ മറ്റുള്ളവരിലേക്ക് സഭ ഇനി കടന്നു ചെല്ലുകയാണ്. ആ കടന്നു ചെല്ലുന്നതിന്റെ ആദ്യത്തെ സംഭവമാണ് സഭയിലേക്ക് കൈനീട്ടുന്ന സ്ത്രീഹന്മാരിൽ മുമ്പൻ പ്രഥമൻ ഒക്കെ സ്ഥാനം അലങ്കരിക്കുന്ന പത്രോസ്. വളരെയേറെ ശ്രദ്ധേയമാണ് അവിടെ പിടിച്ചത്. ഇവിടെ മാത്രം പത്രോസിനെയും യാക്കോബിനെയാണ്, യോഹന്നാനെയുമാണ്. അപ്പോൾ സ്ത്രീഹന്മാരിൽ ഒന്നാമനായ പത്രോസ് പ്രധാനി എന്നോ പ്രഥമൻ എന്നോ ഒക്കെ പറയും. എന്നാൽ എല്ലാ സ്ത്രീഹന്മാർക്കും കർത്താവ് തുല്യ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്, യാതൊരു സംശയമില്ല. എന്നാൽ അവരെ ലീഡർ അവരിൽ മുമ്പ് പിന്നെ ആരാണുള്ളത്? സ്ത്രീഹന്മാരിൽ ഏറ്റവും ഇളയവനായ യോഹന്നാൻ. ഈ മൂപ്പനും ഈ യോഹന്നാനും ഒന്നിച്ച് നടന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് വചനം കൊടുക്കുവാനുമായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ആ ജെറുസലേം ദേവാലയത്തിന്റെ സുന്ദരമെന്ന ഗേറ്റിൽ, ഗോൾഡൻ ടെമ്പിൾ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്ത് ഒരു മുടന്തൻ കിടക്കുകയാണ്. അവൻ അവരോട് ഭിക്ഷ ചോദിക്കുന്നു, എന്തെങ്കിലും കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. അവൻ വിചാരിക്കുന്നു, പത്രോസ് പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്, പൊന്നോ വെള്ളിയോ നിങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു. Then Peter said, Silver and gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, rise up and walk. ഇതാണ് സഭയുടെ കയ്യിൽ ഉള്ളത് ഉണ്ടാകേണ്ടുന്നത്. ഈ കരിസ്മയ, ഈ പരിശുദ്ധ കരിസ്മ എന്ന വാക്കിന്റെ അർത്ഥം കാറിസ് കൃപ, കരിസ്മ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിന്റെ നൽവരമാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവിന്റെ നൽവരം? ബഹളമുണ്ടാക്കുകയോ മനുഷ്യന് മനസ്സിലാക്കാത്ത ഭാഷകൾ സംസാരിക്കുകയോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മ നൽവരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സ്നേഹം, ദയ, പരോപകാരം, ഇന്ദ്രിയ ജയം, ഇത് എല്ലാം അവരെ ഒൻപത് ഗണങ്ങൾ കൂട്ടൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗലാസലേഖനത്തിൽ നാം കാണുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയില്ല. ഇവിടെ ഇത്രവിക്കുരുടനായ മനുഷ്യനോട് പറയുന്നു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ് ഞങ്ങൾക്കുള്ളത്? ആ വാക്യം തന്നെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം പറയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമമാണ്. In the name of Jesus Christ of Nazareth, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്: ഒന്ന്, ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുവാനുള്ള ശക്തി നമുക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിലല്ല. ഇപ്പോഴും പലരും കാണും ആ ദാസന്റെ കരങ്ങളിൽ, ഈ ദാസന്റെ കരങ്ങളിൽ ഇന്നയാള് പ്രാർത്ഥിക്കുമ്പോൾ അല്ല. പരിശുദ്ധ സഭ ഒരിക്കലും ആരെയും ആ രീതിയിൽ ഉയർത്തി പറയാറില്ല. ഇന്ന മെത്രാൻ പ്രാർത്ഥിച്ചാൽ ഇന്ന അച്ഛൻ പ്രാർത്ഥിക്കോ. ക്രിസ്തുവിന്റെ നാമം, ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കണം. ഈ ഒരു വലിയ ദർശനം അതൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയണം. നമുക്ക് സഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് സഭയുടെ ഇന്നത്തെ എന്റെ അന്നമായിരിക്കുന്നു നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു നാമം അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുവാനുള്ളതല്ല, എന്നാൽ വളരെ അച്ചടക്കത്തോടെ, ചിട്ടയോടെ, പ്രാർത്ഥനയോടെ ക്രിസ്തു നാമം നാം ഉപയോഗിക്കാറുണ്ടോ? ക്രിസ്തു നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ നീ നടക്ക, അതാണ് എനിക്കുള്ളത്, ഇത് പറയുവാൻ നമുക്ക് കഴിയുമോ എന്ന് നോക്കാം. അവിടെ എന്റെ ഒരു ഓർമ്മ ഒരു തവണ കൗമാ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ ഈ ധ്യാനത്തിൽ പറഞ്ഞിരുന്നത്. കൗമാ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നമ്മൾ പറയുന്നത് തന്നെ, പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യ ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്നാണ്. ഇപ്പൊ അത് നമ്മളെ ഷോർട്ട് ചെയ്ത് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതി എന്നാക്കിയിട്ടുണ്ട്. അത് പക്ഷേ പുസ്തകങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ ഈ പുതിയ രീതിയല്ല, പഴയ രീതിയാണ് ചൊല്ലേണ്ടത്. അത് എങ്ങനെയോ അതിന്റെ ഷോർട്ട് ഫോം വന്നതാണ്. പക്ഷെ അവിടെ എനിക്കിതിനോട് ചേർത്ത് പറയാനുള്ളത്, പിതാവ് പുത്രനും പരിശുദ്ധമായ സത്യ ഏക ദൈവത്തിന്റെ നാമത്തിൽ ആണ് നാം നിൽക്കുന്നത്. ആ നാമത്തിലാണ് നാം ആരംഭിക്കുന്നത്. അതിന്റെ മറുപടി എന്താ? തന്റെ കരുണയും മനോഗുണവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. നാം ദൈവനാമം എടുക്കുകയും ദൈവനാമത്തിൽ തൃത്വനാമത്തിൽ ആ തൃത്വത്തെ ദൈവത്തെ ദൈവനാമത്തിലാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവനാമത്തിൽ നാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ നാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവനാമത്തിൽ ദൈവത്തെ സ്തുതിച്ച് എന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപയും കരുണയും അത് ഞങ്ങളോടുകൂടി ഇരിക്കണം, അത് ഞങ്ങൾക്ക് ഉണ്ടാകാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നാം ചൊല്ലിച്ച് കഴിയുമ്പോൾ, ഉമ്മ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, മുത്തുമുത്തി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഉപവാസമാണ് ചൊല്ലിക്കഴിയുമ്പോൾ, രൂപപ്രാർത്ഥന നടത്തിക്കഴിയുമ്പോൾ, യാമങ്ങൾക്കോറുള്ള പ്രാർത്ഥനകൾ കൂടാഴ്ചകൾ നടത്തി കഴിയുമ്പോൾ, ആത്മാവിന്റെ ശക്തി ഹൃദയം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ട് എന്നുള്ളത് ഓർക്കണം. ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഞാൻ എനിക്ക് ചുമതലയുള്ള മസ്കറ്റിലെ റോഹാർ എന്ന സ്ഥലത്ത് ഈ മെയ് മാസം ആദ്യത്തിൽ പ്രസിദ്ധ ജീവറീസയുടെ പെരുന്നാൾ നടത്തുവാനായിട്ട് ചെന്നു. അവിടെ നമുക്കൊരു പല ആളുകൾ പല ക്രിസ്ത്യാനികൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് കുർബാന വേലവാന ക്രമീകരണം ഉള്ളത്. എന്നാൽ അത് കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് അച്ഛൻ താമസിക്കുന്ന പാർട്ട്നറിൽ ഒരു ചെറിയ ചാപ്പൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് അനുവാദം തന്നു. അപ്പോൾ ആ ചാപ്പൽ ഉണ്ടാക്കി വളരെ വളരെ ചെറിയ ഒരു 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 മുറിയിൽ ഒരു 10-40 പേർക്ക് നിൽക്കാവുന്ന ഒരു മുറി നല്ലവിടെ ഭംഗിയായിട്ട് ഒരു ചാപ്പലായിട്ട് ക്രമീകരിക്കുവാൻ കഴിഞ്ഞു. അതിന്റെ താൽക്കാലിക കൂതാശ നടത്തി. കാരണം അവിടെ മൂറം കൂതാശയൊന്നും ചാപ്പലുകളിൽ നടത്താനായിട്ട് പറ്റുകയില്ല. അതെപ്പോ നമുക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്നോ അവിടുത്തെ ഭാവി എന്താണെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. അതുകൊണ്ട് താൽക്കാലിക കൂതാശ നടത്തി കുർബാന അർപ്പിച്ച് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആ പ്രദേശത്തുള്ള നമ്മുടെ ഒരു മലയാളി കുടുംബം, ഹൈന്ദവ കുടുംബമാണ്, അവരെ അച്ഛനെ അവിടുത്തെ ബഹുമാനപ്പെട്ട വിചാരി അച്ഛനെ വിളിച്ചു. അവര് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മകൻ കണ്ണൻ അവനൊരു ഈ സൊറാസിസ് പോലെയുള്ള എന്തോ ഒരു ഡിസീസ് വന്നിട്ട് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടി തടിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നു. ഒരു സെമസ്റ്ററായിട്ട് അവൻ കോളേജിൽ പോയിട്ടില്ല. അത് അച്ഛൻ അറിയാവുന്നതാണ്. ഈ കുടുംബം നമ്മളുമായിട്ട് സഹകരിക്കുന്ന കുടുംബമാണ്. അപ്പോൾ അവര് പറഞ്ഞു, അച്ഛാ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തോന്നി നിങ്ങളെ അവിടെ വരണം, വീട്ടിൽ വരണം. അവിടെ നിങ്ങളെ തിരുമേനി വന്നിട്ടുണ്ടല്ലോ, പിതാവ് വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ വരണമെന്ന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തോന്നി. ആരോ ഞങ്ങളോട് പറയുന്നത്. ഞാനിതൊന്നും വേറെ ഒന്നും പറയുകയല്ല. വ്യക്തിമഹത്വങ്ങളൊന്നുമായിട്ട് ഒരു വിധത്തിലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എങ്ങും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല, മറിച്ച് അവയുടെ ശക്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇത് വന്നപ്പോഴേ അച്ഛൻ എന്നോട് ചോദിക്കാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മളിവിടെ ഉണ്ടല്ലോ, അമ്മനോട് വരാൻ പറ. അവര് വന്നു. അവര് വന്നപ്പോഴ് അവനെ കണ്ടു, ഉമ്മോനെ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ഇവനെയും കൊണ്ട് ഞങ്ങൾ ഈ ചാപ്പലിലോട്ട് കയറി നിന്ന് ആ ചാപ്പലിൽ വെച്ച് ലീബ അവന്റെ ശിരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. അവിടുന്ന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആണെന്നാണ് എന്റെ വിശ്വാസം. അച്ഛൻ പ്രത്യേകം എന്നെ വിളിച്ചു. ആ വീട്ടിൽ പോയി അവരോടൊപ്പം ഇരുന്ന് വിളിച്ചു. അവരെ പ്രത്യേകം അച്ഛൻ പറഞ്ഞു, അച്ഛാ തിരുമേനി ഇവരൊരു നന്ദി പറയാനായിട്ട് വിളിച്ചതാണ്. ചാര ഇന്നയാളാ. ഞാൻ അമ്മയെ പറഞ്ഞു, നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നന്ദി ദൈവസമയം സമർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം വിളിയില്ല എനിക്കുണ്ട്. എന്തിനാണ് നന്ദി പറയേണ്ടത്? അവന്റെ ശരീരത്തിലെ ആ രോഗാവസ്ഥ വളരെയധികം കുറയുകയും വ്രണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു. ശാരീരികവും മാനസികവുമായി ആ മകൻ പറഞ്ഞൊരു വാക്കിനെ പ്രത്യേക ഓർക്കാണ്. ആകെ ശരീരത്തിനാകെ ഒരു കുളിർമ എനിക്ക് അനുഭവപ്പെട്ടു. അത് പിന്നെ നിന്നു പോകാതെ ആ കുളിർമ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. പൊന്നും വെള്ളിയും ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. പൊന്നും വെള്ളിയും കൊണ്ട് ഒന്നും ആത്യന്തികമായിട്ട് നേടുവാനും നമുക്ക് കഴിയില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ധന്യനാമം അവന്റെ ചുവട്ടടയാളം നമുക്ക് വഹിക്കുവാനും അത് മറ്റുള്ളവർക്ക് അവരുടെ പ്രയാസ ഘട്ടങ്ങളിൽ കൃപമേൽ കൃപ വർദ്ധിക്കുവാൻ തക്കവണ്ണം കൊടുക്കുവാനും ഇടയാകുമ്പോൾ സഭ അതിന്റെ ദൗത്യത്തിൽ നിലനിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും വിവിധ തലത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരെ ഉണ്ടാകാം, ഒരുപാട് നഴ്സുമാരുടെ സ്ത്രീകൾ ഉണ്ടാകാം. ഒക്കെ ചെയ്യുവാനുള്ളത് ക്രിസ്തു നാമത്തിൽ അനേകർക്ക് സൗഖ്യം കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഓർക്കുക. നിങ്ങളെ ശുശ്രൂഷിക്കുന്നവർക്ക് നിങ്ങളുടെ കൃപ, നിങ്ങളുടെ കരുണ ആവശ്യമുള്ളവർക്ക്, അവിടെ നാം പ്രവർത്തിക്കുമ്പോൾ ഇത് പൈസ കിട്ടാൻ വേണ്ടി ഞാൻ നഴ്സായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. ആവശ്യം ക്രിസ്തു എനിക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള അവസരമാണ് എന്ന് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവരിലേക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപ ചൊരിയുവാൻ നമുക്ക് ഇല്ലയാകും. പ്രാർത്ഥന വിഷയങ്ങളൊക്കെയും കേട്ടു. വിവിധ തരത്തിലുള്ള പരിശുദ്ധ അഭിയോഗ തിരുമനത്തുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളും പേരുകളും ഒക്കെ പറഞ്ഞ് ഇറാഖിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവരെ എല്ലാം ഈ ക്രിസ്തു നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഇങ്ങനെ അവസരം കിട്ടിയതിൽ ദൈവത്തെ പ്രത്യേകമായിട്ട് ഈ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മലയാളത്തിലുമായിട്ട് വായിക്കാം. Then teacher said, "Silver and gold I do not have, but what I do have, I give you. In the name of Jesus Christ of Nazareth, rise up and walk." അതിനെ പത്രോസ് ഉത്തരം പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും മഹത്വം വരേക്കുന്നു. ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യും.
അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-ാം വാക്യം ആധാരവാക്യമായി എടുത്തുകൊണ്ട് അഭ്യുന്നനായ യൂലിയസ് തിരുമേനി നടത്തിയ അനുഗ്രഹീതമായ ധ്യാനം ഇതിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് വളരെ അഗാധമായ ഈ ഉൾക്കാഴ്ച നൽകി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പത്രോസിന്റെ വളരെ ശ്രദ്ധേയമായ മറുപടി, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സഭയുടേതും വിശ്വാസികളുടേതുമായ എല്ലാ വലങ്കൈകളുടെ ശുശ്രൂഷയും ദൈവനാമ മഹത്വത്തിനായിരിക്കണം എന്ന് പത്രോസ് പഠിപ്പിക്കുന്ന വലിയൊരു ചിന്തയായത് അതാണ് തിരുമേനി പറഞ്ഞത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, വലങ്കൈയുടെ ശുശ്രൂഷ ഇടങ്കൈ അറിയാൻ പാടില്ല എന്ന് പോലും പറഞ്ഞു. നമ്മൾ വലങ്കൈയിലൂടെ കൊടുക്കുന്നതെല്ലാം അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. പത്രോസ് വലങ്കൈ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചു. അതാണ് സഭയുടെ ശുശ്രൂഷ, അത് വലങ്കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുക എന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പത്രോസ് പറഞ്ഞു, ഈ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള ശുശ്രൂഷയാണ്. തിരുമേനി ഉദാഹരണ സഹിതം അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. നമുക്ക് വിശ്വാസികൾ സഭ പൊതുവായിട്ടും സഭ മൊത്തമായിട്ടും വ്യക്തിപരമായിട്ട് വിശ്വാസികളിലും നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ വലങ്കൈയുടെ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന് മാത്രമായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിപ്പോ ഇടവകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, അതും ബാനറുകളുടെ ഇതിലാ, ബാനറുകളാ എടുത്തു നിൽക്കുന്ന എല്ലാ വലങ്കൈകളുടെ ശുശ്രൂഷയും സഭ മൊത്തമായിട്ടുള്ളതായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിലും എല്ലാം അത് ദൈവനാമ മഹത്വത്തിനായിട്ടാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് പൊന്നും വെള്ളിയുടെയും ശുശ്രൂഷയാണോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. അത് അങ്ങനെ ഒരു സത്യത്തിലെ ഈ വാക്യം വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. ശ്ലീഹ നോമ്പിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയും പരിശുദ്ധാത്മാവിന്റെ പെന്തിക്കോസ്തി പെരുന്നാളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്ന സഭയ്ക്ക്, വിശ്വാസികൾക്ക് ഈ വേദവാക്യം നൽകുന്ന ഉൾക്കാഴ്ച അതിന്റെ പൂർണ്ണതയിൽ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അഫിയന്നെ തിരുമേനിയോടുള്ള സന്തോഷം അറിയിക്കുന്നു. വിവിധ സന്ദർഭങ്ങളിൽ തിരുമേനി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് ധ്യാനം നയിച്ചിട്ടുണ്ട്. തിരുമേനി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഒരിക്കൽ അരമനയിൽ വന്ന് എന്നോടൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ അവിടെ അരമനയിൽ വന്ന് മിസൂറി സിറ്റിയിൽ അരമനയായിരുന്ന സന്ദർഭത്തിൽ അവിടെ വന്ന് അതാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. അങ്ങനെ തിരു ഞാൻ ഇല്ലാതിരുന്നപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. അത് എന്റെ ഓർമ്മക്കുറവാണ്. എല്ലാ ഇനിയും അമേരിക്കയിൽ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ കൂട്ടായ്മയും ഈ സന്തോഷവും ഈ ലഭിക്കുവാൻ്റെയൊക്കെ വണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തിരുമേനയോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ഗീതം കൂടെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 112-ാമത്തെ ഗീതം, ഞാൻ വരുന്നു റൂസിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാം ദൈവത്തിൽ നമുക്ക് ശരണം വയ്ക്കാം. നമ്മുടെ രോഗങ്ങളെയും ഭാരങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും ആകുലതകളെയും ഈ ലോകത്തിന്റെ എല്ലാ അസമാധാനങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പാടാം. 112-ാമത്തെ ഗീതം. ഞാൻ വാരും
ും
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. പ്രത്യേകമായി ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. മറിയാമ്മ തോമസ് ഫിലാഡൽഫിയ പ്രത്യേകമായി രോഗത്തിന്റെ വളരെ പ്രയാസം അനുഭവിക്കുന്നു, പ്രത്യേകിച്ച് ദാസിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ലില്ലിക്കുട്ടി ജോസഫ്, വിൽസണച്ചന്റെ പിതാവ് യോഹന്നാൻ, ക്യാൻസർ മൂലം ഏറ്റവും പ്രയാസപ്പെടുന്ന സിസിലി, പ്രകാശ് ആൻഡ് പ്രകാശിന്റെ ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കാം. രാജൻ, കുഞ്ഞുമോൾ ജയ, നാളെ പ്രത്യേകമായിട്ട് സർജറിക്കായിട്ട് വിധേയനാകുന്ന കെവിൻ ജോണിനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഇറാഖിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നെബ്രാസ്കയിൽ ഉണ്ടായതായ ടൊർണാഡോയിൽ പ്രയാസപ്പെടുന്നവരെ ഓർക്കാം. ലോകമൊക്കെയിലുമുള്ള പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും അകപ്പെട്ട് വേദനയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദിവസക്കാലം കൂടെ ദൈവനാമത്തിൽ ഒന്നിച്ച ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും നമ്മെ തന്നെ വിലയിരുത്തുവാനുമൊക്കെ നല്ലൊരു അവസരം കൂടെ നമുക്ക് നൽകിയ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ കൂടിവരവ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും മറ്റുള്ളവരുടെ ക്ഷേമത്തിനും സൗഖ്യത്തിനുമായി ഭവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൂടി വരുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്നുള്ള വലിയൊരു വിശ്വാസവും ബോധ്യവും അവിടുന്ന് ഞങ്ങൾക്കായിട്ട് നൽകണമേ. പ്രത്യേകാൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. തീച്ചൂളയിൽ അകപ്പെട്ട ബാലന്മാരുടെ കൂടെ തീച്ചൂളയിൽ അവരെ ധൈര്യപ്പെടുത്തുകയും തിരുസാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്ത കർത്താവേ, വേദനയിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്ന നിന്റെ ജനത്തോട് കൂടെ ഇരിക്കണമേ. അവരുടെ മനസ്സും ശരീരവും സമാധാനവും സൗഖ്യവുമായിരിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവേ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങളും ഭാരങ്ങളും നിന്നോട് കൂടുതലായി അടുത്തു വരുവാനുള്ള നല്ല മുഖാന്തരങ്ങളാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകമായി ക്യാൻസർ രോഗം മൂലം വലയുന്ന നേഗരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമൊക്കെയിലും കർത്താവെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ വ്യാധിക്ക് അവിടുന്ന് തീർപ്പ് കൽപ്പിക്കുകയും നിന്നിലേക്ക് കൂടുതലായി അടുത്തു വരുവാൻ തക്കവണ്ണമുള്ള നല്ല അനുഭവങ്ങളാക്കി രോഗങ്ങളെ ഇവിടുന്ന് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. സൗഖ്യത്തോടെ നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ നമസ്കരിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും എല്ലാ രോഗികളെയും അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകമായി നാളെ ന്യൂറോ സർജറിക്ക് വിധേയനാകുന്ന കെവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വൈദ്യന്മാർക്ക് അറിവിനെ കൊടുക്കുകയും അവർക്ക് ദൈവികമായ നൽവരങ്ങളെ നൽകുകയും ചെയ്യുന്ന ദൈവം അവിടുന്നാകുന്നുവല്ലോ. നാളെ നടക്കുന്ന സർജറിയിൽ അവിടുന്ന് കൂടെയിരുന്ന് ഏറ്റവും അനുഗ്രഹരമായി പരിപൂർണമായ സൗഖ്യം പ്രാപിച്ച് ഒരുമിച്ചതിനെ മഹത്വപ്പെടുത്തുവാനും ശിഷ്ടകാലം അനുഗ്രഹരമായി ജീവിപ്പാനും നിന്റെ മകനെ അവിടുന്ന് സഹായിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ, ക്യാൻസറിന്റെ വേദന മൂലം വലയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങളിലേക്ക് നോക്കി പ്രത്യാശയോടെ കർത്താവെ ഈ ലോക ജീവിതയാത്ര തികയ്ക്കുവാനും സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാനും അവരെ അവിടുന്ന് ഇടയാക്കണമേ. ഗിലയാദിലെ സുഗന്ധ തൈലം പൂശി സൗഖ്യമാക്കുന്ന കരം നീട്ടി നിന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രത്യേകമായി ഇറാഖിൽ നടക്കുന്നതായ സംഘർഷങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അനേകായിരങ്ങൾ അവിടെ നോടി അകലുന്നു. അനേകർ കഷ്ടതയിലും ഞെരുക്കത്തിലും ഭാരത്തിലും കഴിയുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നരുളിയ കർത്താവേ, നിന്റെ സമാധാനവും നിന്റെ പ്രത്യാശയും കൊണ്ട് കർത്താവെ അവരെ നിറയ്ക്കണമേ. അതിനൊരു പ്രതിസന്ധിക്കൊരു പരിഹാരം കണ്ടെത്തുവാനും വേഗത്തിലും എളുപ്പത്തിലും സമാധാനം പുലരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകമൊക്കെയിലും നടക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ഒക്കെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള അവിടുത്തെ വലിയ സദ്വർത്തമാനം ദിനം തോറും കേൾക്കുവാൻ നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകമായി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു ദിവസം അല്പസമയം നിന്റെ സന്നിധിയിൽ ചിലവഴിക്കുവാൻ ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുവാനും ദിനം തോറും ഒരുക്കത്തോടെ അതിൽ കടന്നു വരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു കുടിവരവ് അനേകരുടെ രോഗങ്ങൾക്ക് സൗഖ്യത്തിനും അനേകർക്ക് ദൈവികമായ പ്രത്യാശയുള്ളതാകുവാനും കൂടുതലായി നിങ്ങളേക്ക് അടുത്തു വരുന്നതിനുള്ള നല്ലൊരു അനുഭവമാക്കി അവിടുന്ന് തീർക്കുമാറാകണമേ. ഈ കൂടിവരവ് വൃഥാ സമയത്തിനായിട്ടല്ലാതെ കർത്താവ് ഇതുമൂലം അനേകർക്ക് നന്മ ലഭിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അനേകര് കൂടി വരുവാനും കൂടുതലായി കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിത ഭാരങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനുമുള്ള നല്ല ഒരു മുഖാന്തരമാക്കി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ കർത്താവെ അവിടുത്തെ കൃപയും കരുണയും നല്ല അനുഭവവും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുവാൻ, മറ്റുള്ളവർക്ക് അതിലേക്ക് നയിക്കുവാൻ സഭയെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അതിനെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇവിടെയായിരിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന തിരുമേനിയെയും ഇന്ന് തിരുവചനം ഞങ്ങളോട് അറിയിച്ച തിരുമേനിയെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവിടെയുള്ള ശുശ്രൂഷകൾ അനുഗ്രഹത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായിട്ട് അവിടുന്ന് തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകമായി ഇന്ന് ഈ കൂടി വന്നിരിക്കുന്ന എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് കടന്നു വന്നവരുണ്ട്. കർത്താവെ, ഇത് മുഖാന്തരം തിരുനാമ മഹത്വത്തിനായി ഞങ്ങളെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും വഹിക്കുവാനും അതിനപ്പുറമായി തിരുമുഖം ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം വസിക്കുന്ന നല്ല ഭവനങ്ങളായി ദൈവികമായ സമാധാനവും സംതൃപ്തിയും ദൈവികമായ സ്നേഹവുമുള്ള ഭവനങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണം. അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും മറ്റുള്ളവരെ കാണുവാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവെ അതിൽ ഭാഗഭാഗതയത്വം വഹിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തിക്കൊള്ളണമേ. എല്ലാം തിരുനാമ മഹത്വത്തിനായിട്ട് അവിടുന്ന് ആക്കി തീർക്കണമേ. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ഇനിയും കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഒരിക്കൽ കൂടെ തമ്പുരാനെ, നിന്നോട് അപേക്ഷിച്ച് നിന്റെ നാമത്തിൽ കർത്താവെ സമർപ്പിക്കുന്നതായ ഞങ്ങളെല്ലാ രോഗികളെയും അവിടുന്ന് ദർശിക്കണമേ. അവരുടെ വേദനകളെ അവിടുന്ന് മനസ്സിലാക്കി അവിടുന്ന് ആവശ്യമായ സൗഖ്യവും നന്മയും തിരുനാമ മഹത്വത്തിനായിട്ട് അവിടുന്ന് നൽകുമാറാകണമേ. എല്ലാ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അവിടുത്തെ മഹിമയുള്ള ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കൾ എല്ലാവരോടും, ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ അഭിമന്യ എൽസെവിയ സിനിമേനിക്ക് പ്രത്യേകമായിട്ട് അഭിമന്യുള്ള സന്തോഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പ്രാവശ്യവും അഭിമന്യ ജൂലിയസ് തിരുമേനി ഇവിടെ അമേരിക്കയിൽ വരുമ്പോൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും നമുക്കാവശ്യമായ പ്രചോദനവും ദൈവ തിരുവചനത്തിൽ നിന്നുള്ളതായ നല്ല പ്രസംഗങ്ങളും അഭിവന്യ തിരുമേനി എല്ലാ പ്രാവശ്യവും നൽകുന്നു. ഈ പ്രാവശ്യവും അഭിവന്യ തിരുമേനിയുടെ തിരുവചന ധ്യാനം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. തുടർന്നും അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യവും തിരുവചന ധ്യാനവും നമുക്ക് തുടർന്നും പ്രതീക്ഷിക്കാം. അഭിവന്യ തിരുമേനിയുള്ള പ്രത്യേകമാരുള്ള സന്തോഷം ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇന്ന് ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരോടും അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹത്തോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും അടുത്ത ബുധനാഴ്ച ദൈവ മഹത്വത്തിനായി തിരുവചന ധ്യാനത്തിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.